റസൂലുള്ളാഹിക്ക് നുബുവ്വത്ത് ലഭിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച അത്ഭുത കാര്യങ്ങളിൽ ഒന്നായിരുന്നു റസൂലുള്ളാഹിയോട് കല്ലുകളും മരങ്ങളും സലാം പറയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ലഅഅറിഫു ഹജറൻ ബിമക്ക, മക്കയിൽ ഒരു കല്ല്, അതിനെ എനിക്കറിയാം. കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ്, എനിക്ക് നുബുവ്വത്ത് നൽകപ്പെടുന്നതിന് മുൻപ് ആ കല്ല് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു. തിർമിദിയുടെ റിവായത്തിൽ കാണാം, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ചിരുന്ന കാര്യമായിരുന്നു അത്. റസൂലുള്ള നടന്നു പോകുമ്പോൾ അവിടുന്ന് സലാം കേൾക്കും, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. നബി തിരിഞ്ഞു നോക്കും, ഒരാളും കാണല്ല. റസൂലുള്ള ഒരു മരത്തിന്റെ അടുക്കൽ കൂടെ നടന്നു പോയാൽ അവിടുന്ന് കേൾക്കും, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. അവിടുന്ന് തിരിഞ്ഞു നോക്കും, ആരെയും കാണില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ ലഭിച്ചതിന് ശേഷം, അവിടുന്ന് നബി ആയതിനു ശേഷം അറിയിച്ച കാര്യങ്ങളിൽ പെട്ടതാണത്. അവിടുന്ന് പറഞ്ഞു, ഇന്നീ ലഅഅറിഫുഹുൽ ആൻ, ആ കല്ല് അത് ഏതാണ് എന്ന് എനിക്കിപ്പോഴും അറിയാം. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അത് ഹജറുൽ അസ്വദ് അല്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഏതാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നബുവ്വത്ത് ലഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ അടയാളം കാണാൻ തുടങ്ങി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവ്വത്ത് ലഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി, പ്രകാശം കാണാൻ തുടങ്ങി. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, അഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമക്കത്ത് 15 സനത്തിൻ യസ്മഉ സൗത വയറ ദൗഅ 7 സിനീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ 15 വർഷം ജീവിച്ചു. അവിടുന്ന് ചിലപ്പോൾ ശബ്ദം കേൾക്കുമായിരുന്നു, റസൂല ശബ്ദം കേൾക്കും, പക്ഷേ ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ചില വെളിച്ചം കാണും, പക്ഷെ അതെന്താണ് എന്ന് അവിടത്തേക്ക് മനസ്സിലാവുകയില്ല. ചില ഹദീസുകളിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഖദീജ, ഞാൻ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, ചിലതെല്ലാം കാണുന്നു, എനിക്ക് ഭ്രാന്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്, എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചതായി ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് അത് സഹീഹാണോ അല്ല എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവ്വത്ത് ലഭിക്കുന്നതിന് മുൻപ് കണ്ട കാര്യങ്ങളിൽ ചില അത്ഭുത സംഭവങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം അതിന്റെ എല്ലാം പരിസമാപ്തി എന്നോണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവ്വത്ത് ഇറങ്ങുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സുദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച രൂപം നമ്മളെല്ലാം പല തവണ അത് കേട്ടിട്ടുണ്ടായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവ്വത്ത് ആരംഭിച്ചത് നല്ല സ്വപ്നങ്ങളിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു, ഹത്ത ജാഅഹുൽ ഹഖു, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് ആ ഹഖു വന്നെത്തി. അതായത് അല്ലാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തി. വഹുവ ഫീ ഗാരി ഹിറ, റസൂലുള്ളാ ഹിറ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണത്. ഫജാഅഹുൽ മലക്, അങ്ങനെ റസൂലുള്ളയുടെ അടുക്കൽ മലക്ക് വന്നു. ഫഖാല, എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, ഇഖ്റ, നീ വായിക്കണം എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് വന്നത്. റസൂലുള്ളയോട് പറഞ്ഞു, ഇഖ്റ, വായിക്ക എന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയുകയില്ല, ഞാൻ വായിക്കുന്ന ആളല്ല. റസൂലുള്ള പറയുന്നത്, ഫഅഖദനി, മലക്ക് എന്നെ പിടിച്ചു. ഫഖത്തനി, എന്നിട്ട് എന്നെ ശക്തമായി അണച്ചു പിടിച്ചു. ഹത്ത ബലഗ മിന്നിൽ ജഹദ്, ഞാൻ മലക്ക് ശക്തമായി അണച്ചു പിടിച്ചത് കാരണത്താൽ വളരെയധികം പ്രയാസം അനുഭവിച്ചു. സുമ്മ അർസലനി, പിന്നെ എന്നെ മലക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടു. എന്നിട്ട് എന്നോട് വീണ്ടും പറഞ്ഞു, ഇഖ്റ, നീ വായിക്കണം. ഫഖുൽതു മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ മലക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും എന്നെ അണച്ചുപിടിച്ചു, ശക്തിയായി അണച്ചുപിടിച്ചു, എന്നിട്ട് എന്നെ വിട്ടു. ഇങ്ങനെ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചു. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹിക്ക് അവിടുത്തെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന 3 പ്രയാസങ്ങൾ, 3 ബുദ്ധിമുട്ടുകൾ, അതിലേക്കുള്ള സൂചനയാണ് ഈ 3 തവണയുള്ള അണക്കലും 3 തവണയുള്ള വിടലും. റസൂലുള്ളാഹിക്ക് 3 സംഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും കടുത്ത പ്രയാസങ്ങളുണ്ട്. അതിലൊന്ന് അവിടുത്തെ ഷഅബ് അബി താലിബിൽ ബഹിഷ്കരിച്ചുകൊണ്ട് ഖുറൈശികൾ അകറ്റി നിർത്തിയതാണ്. മക്ക കാലഘട്ടത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മളത് വിശദീകരിച്ച് പറയും. റസൂലുള്ളയെയും സഹാബികളെയും ബനു ഹാഷിമുകാരെയും ഖുറൈശികൾ അവർ ഷഅബ് അബി താലിബിൽ കൊടുക്കൽ വാങ്ങലുകൾ ഒന്നുമില്ലാതെ ഒരു വർഷത്തേക്ക് ബഹിഷ്കരിച്ചു. അതാണൊന്ന്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് തന്റെ നാട്ടിൽ നിന്ന് ഹിജ്റ പോകേണ്ടി വന്നതാണ്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദ് യുദ്ധത്തിന്റെ അന്ന് ഉണ്ടായ പ്രയാസങ്ങളാണ്. ഈ മൂന്ന് പ്രയാസങ്ങളും റസൂലുള്ളാഹി ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല, വളരെ കടുത്ത ബുദ്ധിമുട്ടുകളാണ്. ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് റസൂലുള്ളാഹിക്ക് ഇളവ് നൽകി, അതിൽ നിന്ന് എളുപ്പം നൽകി. അതിലേക്കുള്ള സൂചനകളായിരുന്നു ഈ മൂന്ന് അണക്കലുകൾ എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹ് അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്ക് അമച്ചുപിടിച്ചു, എന്നിട്ട് വെറുതെ വിട്ടു. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയുകയില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാ ലം യഅലം. ഈ അഞ്ച് ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി അവന്റെ കലാമായി അവതരിപ്പിച്ചത്. മനുഷ്യർക്ക് ഹിദായത്തായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ആദ്യത്തെ അഞ്ചു വാക്കുകളാണിത്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഈ അഞ്ചായത്തുകളിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വായിക്കുന്നവരായിരുന്നില്ല, അവിടത്തേക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, അവിടുന്ന് ഉമ്മിയായിരുന്നു, നിരക്ഷരരായിരുന്നു. അവിടുന്ന് എഴുതിയതായിരുന്നു ഖുർആനെങ്കിൽ എങ്ങനെയാണ് ആ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ ഇഖ്റാ എന്ന് പറയുക? അവിടത്തേക്ക് വായിക്കാൻ അറിയില്ല. ഒരാൾ എങ്ങനെയാണ് അയാൾ ഉണ്ടാക്കുന്ന ദഅവത്തിൽ, അയാൾ കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ അയാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ആദ്യം തന്നെ പറയുക? ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഖുർആനിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ ഏറ്റവും വലിയ പാഠമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്ത് ആദ്യം അവതരിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം, ഇഖ്റാ ബിസ്മി റബ്ബിക് എന്ന് പറഞ്ഞതിന് പിന്നിലുള്ള ഉദ്ദേശം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ശരി, നീ നിന്റെ റബ്ബിന്റെ സഹായത്തോടുകൂടി വായിക്കുക, റബ്ബ് നിന്നെ സഹായിക്കും, അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി നിനക്ക് വായിക്കാൻ കഴിയും. ആ വായന എഴുത്തിന്റെ വായനയല്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള വായനയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നഹ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ, ഒരിക്കലും കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് ഹൃദയത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൃദയം തുറന്നുകൊടുക്കുന്ന സംഭവമായിരുന്നു ഈ ഒരു സംഭവം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഉള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. ഖുർആനിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഈ ആയത്തുകളാണ്. ഈ അഞ്ച് ആയത്തുകളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇത് പറഞ്ഞതിന് ശേഷം മലക്ക് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിറാ ഗുഹയിൽ നിന്ന് താഴോട്ടിറങ്ങി. അവിടുത്തെ ഹൃദയം ഉറക്കുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, ഫറജഅ ബിഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യർജുഫു ഫുആദുഹ്, റസൂലുള്ള ആ കേട്ട കാര്യവുമായി താഴോട്ടിറങ്ങി വന്നു. അവിടുത്തെ ഫുആദ് അത് വിറക്കുന്നുണ്ടായിരുന്നു. ഫുആദ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഖുർആനിൽ ഹൃദയത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ച വാക്ക്. ഒന്ന് സദർ, നെഞ്ച് എന്നതാണ്. രണ്ട് കൽബ്, ഹൃദയം. മൂന്ന് ഫുആദ്. ഫുആദ് എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിലെ ഏറ്റവും സൂക്ഷ്മമായ അറയാണ്, ഹൃദയത്തിന്റെ ഉള്ളിലെ ഏറ്റവും മഹത്തരമായ ഭാഗമാണ്. അതാണ് മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. ഹൃദയത്തിന്റെ പാത്രം അതാണ്. അതിലാണ് എല്ലാ കാര്യങ്ങളും ഹൃദയം ശേഖരിച്ചു വെക്കുന്നത്. ചിന്തകൾ, ആലോചനകൾ, കാഴ്ചകൾ, വിശ്വാസങ്ങൾ എല്ലാം ഹൃദയത്തിന്റെ ഈ അകത്ത് ഈ അകത്തളത്തിലാണ്. അതാണ് ഫുആദ് എന്ന് പറഞ്ഞാൽ യർജുഹു ഫുആദു, റസൂലുള്ളയുടെ ഹൃദയത്തിന്റെ ഉൾഭാഗം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഉറച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല അലാ ഖദീജത ബിൻത് ഖുവൈലിദ്, ഖദീജയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. റസൂലുള്ള വിളിച്ചു പറയുന്നുണ്ട്, സമ്മിലൂനി സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ, എനിക്ക് പുതപ്പ് തരൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ള വീട്ടിലേക്ക് കയറി വരുന്നത്. ഫജമ്മലൂ, അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളക്ക് പുതച്ചു കൊടുത്തു. ഹത്താ ദഹബ അൻഹു റഅബ്, റസൂലുള്ളയുടെ ഭയം അവിടുത്തെ കൽബിൽ നിന്ന് പതുക്കെ കുറേശ്ശെ കുറേശ്ശെയായി ഇല്ലാതെയായി. ഫഖാല ലി ഖദീജ വ അഖ്ബറഹ അൽ ഖബർ, അങ്ങനെ റസൂലുള്ള ഖദീജയോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയന്നുപോയി, ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയോട് പറഞ്ഞു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പ്രസിദ്ധമായ അവരുടെ വാക്കുകൾ പറഞ്ഞു. ഖദീജ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ കുറച്ച് വാക്കുകൾ മതി. റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, കല്ലാ വല്ലാഹ്, ഒരിക്കലുമില്ല മുഹമ്മദ്, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. അല്ലാഹു സത്യം, മാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിന്നെ അപമാനിക്കുകയില്ല. ഒരു ഭാര്യ പറയുന്ന ഏറ്റവും മനോഹരമായ വാക്കാണ് അത്. പ്രയാസം അനുഭവിച്ചു വരുന്ന ഭർത്താവിനോട് പറയാൻ ഒരു ഭാര്യക്ക് കഴിയുന്ന ഏറ്റവും മനോഹരമായ വാക്കാണ് അത്. കല്ലാ വല്ലാഹ്, ഒരിക്കലുമില്ല മുഹമ്മദ്, അല്ലാഹു സത്യം, മാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിന്നെ അപമാനിക്കുകയില്ല, അല്ലാഹു ഒരിക്കലും നിന്നെ നിന്ദനാക്കുകയില്ല. അത് പറയാൻ മാത്രം ക്വാളിറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. അത് പറയാൻ മാത്രമുള്ള മാനസികമായ ശക്തി ഖദീജക്കുണ്ട്. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ ഖദീജയിലേക്ക് നോക്കാൻ പറയും ഭാര്യയോട്. ഖദീജയിലേക്ക് നോക്കുന്നതോടൊപ്പം ഖദീജയുടെ ഭർത്താവിലേക്ക് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖദീജക്ക് ബാക്കിയുള്ള വാക്കുകൾ പറയാൻ പറ്റിയത്. അവർ പറഞ്ഞു, കല്ലാ വല്ലാഹ്, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. ഇന്നക ലതസിലു റഹീം, മുഹമ്മദ് നീ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല്, നീ പ്രയാസങ്ങൾ വഹിക്കുന്നവനാണ്. ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നീ വഹിക്കാറുണ്ട്. അവർക്കുണ്ടാകുന്ന കടങ്ങൾ നീ ഏറ്റെടുക്കാറുണ്ട്. അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് നീ പങ്കുചേരാറുണ്ട്. വതഹ്മിലുൽ കല്ല്, വതുക്സിബുൽ മഅദൂം, ജനങ്ങൾക്ക് ആർക്കും കാണാത്ത നല്ല സ്വഭാവങ്ങൾ അതവർക്ക് പകർന്നു കൊടുക്കുന്നവനാണ് നീ. ഇവിടെ ഒരാൾക്കും കാണാത്ത നല്ല സ്വഭാവങ്ങൾ നിനക്കുണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവം പകർന്നു കൊടുക്കുന്നവനാണ് നീ. വതുഖ്റി ദൈഫ്, നീ അതിഥിയെ ബഹുമാനിക്കുന്നവനാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, സത്യം അതിനുവേണ്ടി ഉണ്ടാകുന്ന എന്ത് ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നീ സഹായിക്കാറുണ്ട്. എന്തെല്ലാം സത്യത്തിനു വേണ്ടി, നന്മക്കു വേണ്ടി എന്ത് സംഭവങ്ങൾ ഉണ്ടാകുന്നോ അതിലെല്ലാം സഹായവുമായി നീ എത്താറുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്ക കാലഘട്ടം ഇതായിരുന്നു. കുടുംബബന്ധം ചേർക്കുക, പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക, ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുക, അവർക്കതിൽ പങ്കുചേരുക, അതുപോലെ തന്നെ സത്യം എവിടെ സഹായം ആവശ്യപ്പെടുന്നു അവിടുത്തെ. ഈ സ്വഭാവങ്ങളിൽ അറിയപ്പെട്ടതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലേക്ക് നബിയായി നിയോഗിക്കപ്പെടുന്നത്. ആരാണ് റസൂൽ എന്ന് അവർക്കൊക്കെ അറിയാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ വാക്കുകളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളയുമായി വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പേരുള്ളയാളുടെ അടുക്കലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ പോയി. വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അമ്മാവന്റെ മകനാണ്. അങ്ങനെ ഖദീജക്ക് വറഖയെ കുറിച്ചറിയാം. വറഖത്ത് ഇബ്നു നൗഫലാകട്ടെ ഒരു നസ്രാനിയായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ അറബികളിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം നസ്രാനി മതം സ്വീകരിച്ചയാളാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നസ്രാനി ദീൻ സ്വീകരിച്ചയാളാണ് വറഖത്ത് ഇബ്നു നൗഫൽ. അദ്ദേഹം ഇബ്രാനി ഭാഷയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗറാത്ത് പകർത്തി എഴുതാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ചരിത്രത്തിൽ നിന്ന് ധാരാളം സംഭവങ്ങൾ പഠിച്ച വ്യക്തിയായിരുന്നു. വലിയ വയസ്സുണ്ടായിരുന്നു. പ്രായം കൂടിയത് കാരണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അത്രമാത്രം വൃദ്ധനായ വ്യക്തിയായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ ഖദീജ റളിയല്ലാഹു അൻഹ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കയറി ചെന്നു. എന്നിട്ട് ഖദീജ വറഖത്ത് ഇബ്നു നൗഫലിനോട് പറഞ്ഞു, യബ്ന അമ്മ ഇസ്മ മിൻ ഇബ്നി അഖീക്, ഇതാ മുഹമ്മദിന് എന്തോ പറയാനുണ്ട്, ഒന്ന് കേട്ടു നോക്കണം. അങ്ങനെ വറഖത്ത് ഇബ്നു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവങ്ങൾ കേട്ടുകഴിഞ്ഞതിന് ശേഷം വറഖ പറഞ്ഞു, ഹാദാ നാമൂസ് അല്ലദീ ഉൻസില അലാ മൂസ, മൂസയുടെ മേൽ ഇറങ്ങിയ നാമൂസാണിത്. നാമൂസ് എന്ന് പറഞ്ഞാൽ സാഹിബു സിർ എന്നാണ് അതിന്റെ അർത്ഥം, രഹസ്യ സൂക്ഷിപ്പുകാരൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വഹി എത്തിക്കുന്നയാളാണ്. അത് ഏറ്റവും അമീനായി എത്തിച്ച ആളായിരുന്നു ജിബ്രീൽ. അതുകൊണ്ട് തന്നെ ജിബ്രീലിന്റെ അടുക്കൽ ധാരാളം രഹസ്യങ്ങളുണ്ട്, മറ്റു മലക്കുകൾക്ക് പലർക്കും അറിയാത്ത രഹസ്യങ്ങൾ. അതുകൊണ്ട് അവർ ജിബ്രീലിനെ നാമൂസ് എന്ന് വിളിച്ചിരുന്നു. ഹാദൻ നാമൂസ്, നാമൂസാണത്. അല്ലദീ നസല അലാ മൂസ, മൂസയുടെ മേൽ ഇറങ്ങിയ നാമൂസാണ് നിന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ലൈതനി ഫീഹാ ജദഅ, ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു. ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക, നിന്റെ സമൂഹം നിന്നെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവനോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, അവ മുഖ്രിജിയഹും, ഈ നാട്ടുകാരെന്നെ പുറത്താക്കുമെന്നോ, എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുകയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം അവർക്കിടയിൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. അൽ അമീൻ എന്ന് അവരെല്ലാവരും ഒരു ഒന്നടങ്കം വിളിച്ചിരുന്നു. മുഹമ്മദിനെ കുറിച്ച് ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. ഈ നാട്ടുകാർ അവരെന്നെ പുറത്താക്കുകയോ, അവ മുഖ്രിജിയഹും, ഇവരെന്നെ പുറത്താക്കുകയോ. അപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ മുഹമ്മദ്, നിന്നെ അവർ പുറത്താക്കും. لم يأتي رجل قط بمثل ما جئت به الا عوده, നീ കൊണ്ടുവന്നത് ആരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ചരിത്രത്തിൽ അവരെല്ലാം ജനങ്ങൾ ശത്രുക്കളായി കണ്ടിട്ടുണ്ട്. ആരെല്ലാം നബിമാരായി വന്നിട്ടുണ്ടോ അവരെല്ലാം ജനങ്ങൾ ശത്രുക്കളായി കണ്ടിട്ടുണ്ട്. വഇൻ യുദ്രിക്നി യൗമുക അൻസുർക നസ്റൻ മുഅസ്സറ, നീ നബിയായി പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. എന്നാൽ ثم لم ينشب ورقه ان توفي وفتر الوحي, എന്നാൽ കുറച്ചു കാലം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്നെ വറഖത്ത് ഇബ്നു നൗഫൽ മരണപ്പെടുകയുണ്ടായി. പിന്നീട് കുറച്ചു ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കാതിരുന്നു. അതിനാണ് പിന്നീട് വഹിന്റെ ഫുതൂറുൽ വഹി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ കാലഘട്ടമാണ്, കുറച്ചു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ വലിയ വിഷമത്തിലായിരുന്നു. അവിടത്തേക്ക് കുറച്ചു ദിവസങ്ങൾ പിന്നീട് ഒരു വിവരവുമില്ല, പിന്നീട് ഒന്നും കേൾക്കാനില്ല, പിന്നീട് ഒരാളെയും കാണാനില്ല. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്തുകൾ പറഞ്ഞു കൊടുത്തു, പിന്നെ ഒരു വിവരവുമില്ല. ഈ ഫുതൂറുൽ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിവരവും ലഭിക്കാതെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. പണ്ഡിതന്മാർ പറഞ്ഞു, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സൊന്ന് ഒരുമിച്ചു കൂട്ടാൻ വേണ്ടി, അവിടത്തേക്ക് ഉണ്ടായ ആ ഭയവും പേടിയും അത് മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഇടവേളയായിരുന്നു ആ കുറച്ചു സമയം. ആ കുറച്ചു സമയം അവിടത്തേക്ക് വഹി ലഭിച്ചില്ല. റസൂലുള്ള പറയാൻ ചില ഹദീസുകൾ കാണാം, അള്ളാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് നോക്കി നടക്കും. അവിടത്തേക്ക് വീണ്ടും ലഭിക്കാൻ വേണ്ടി, കാരണം അവിടുന്ന് തേടിക്കൊണ്ടിരുന്ന സത്യമാണിത്, അവിടുന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്, അവിടുന്ന് വർഷങ്ങളോളം ഒറ്റക്കിരുന്ന് ആലോചിച്ചതിനെ കുറിച്ചായിരുന്നു. അവിടത്തേക്ക് ഒന്നും അറിയില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, മാ കുന്ത തദരി മൽ കിതാബു വമൽ ഈമാൻ, മുഹമ്മദ് നിനക്കൊന്നും അറിയില്ലായിരുന്നു. മാ കുന്ത തദരി, നിനക്കറിയില്ലായിരുന്നു. മൽ കിതാബ്, എന്താണ് കിതാബ് എന്ന് നിനക്കറിയില്ല. വമൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് നിനക്കറിയില്ലായിരുന്നു. നാം നിനക്കത് പഠിപ്പിച്ചു തന്നത്. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, അള്ളാഹു നിനക്ക് ചെയ്തു തന്ന ഔദാര്യം വളരെ വലുതാണ്. അത്ര വലിയ ഔദാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചെയ്തു കൊടുത്തത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 5 ആയത്തുകൾ ലഭിച്ചതിന് ശേഷം അവിടുന്ന് പിന്നീട് വഹി ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചു നടക്കുന്ന ഒരു സമയമുണ്ടായി. അതാണ് ഫുതൂറുൽ വഹിന്റെ സമയം. അതിനുശേഷമുള്ള സംഭവങ്ങൾ ഇൻഷാഅല്ലാ അടുത്ത ദർസിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وسلم، وآخر دعوانا الحمد لله رب العالمين.